I count it a privilege to stand before God one more time.
ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥാനത്ത് പോയിട്ടുള്ള പദവിയായി ഞാൻ കണക്കാക്കും.
Before going into too much introduction, let me just mention something that happened to me last week.
അധികം മുഖവരിലേക്ക് പോകുന്ന മുമ്പായി കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം ദൈവം ചെയ്ത അവസ്ഥത്തെ കുറിച്ച് പറയാം.
I was going through my usual meditation of the word of God.
ഞാൻ ദൈവത്തിന്റെ ധ്യാനത്തിൽ സാധാരണ ആകുന്നതുപോലെ ചെയ്യുകയായിരുന്നു.
And there was a point of time when God stopped me on the tracks.
പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യം അവിടെ നിർത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിരിക്കുന്ന ഒരു സാഹചര്യം വെച്ചു.
God turned my attention to a very familiar words that we all know.
നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്യഭാഗത്തിൽ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടതാണ് അവിടെ ദൈവം ആക്കിച്ചു.
I know this word from my childhood.
എന്റെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ഒരു വാക്യമാണ്.
And this is something our children, all of them know about it.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും നല്ലവണ്ണം പരിചയപ്പെട്ട ഒരു വാക്യമാണ്.
But God stopped me on the tracks.
ആ പ്രത്യേക സ്ഥലത്ത് ദൈവം എന്നെ നിർത്തുവാനായി.
He actually arrested me and the words just leapt out of the Bible to me.
അവിടെ പെട്ടെന്ന് എന്നെ പിടിച്ചു നിർത്തിയിട്ട് ദൈവത്തിന്റെ വാക്കുകൾ എന്നിലേക്ക് പകരുവാനായി.
And he started speaking to my heart.
എന്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങി.
So whatever I'm going to share with you this morning,
രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ,
this is something that the Lord has ministered to me.
ദൈവം എന്നോട് സന്ദേശമായി തന്ന ആലോചന മാത്രമാണ് ഞാൻ പറയുന്നത്.
I am coming out of a very humble heart and saying that this is what God spoke to me.
താഴ്മയോടെ ഞാൻ ദൈവത്തോട് നിന്നോട് പറയട്ടെ, ദൈവം എന്നോട് സംസാരിച്ച ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവാനായി.
So when you sit here to listen to God's word,
should perish. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരും
Moses and against God.
They are going to die soon.
They you could only look at that bronze serpent, you would die, you would live and not die.
I want to share a small part
with the skin of animal.
Avar cheyda thetta enna kaaranathal oru nishkalamaya oru animalne avade kolluvan idayirunnu adinte thol kondana avare padappikkunnu.
The second act of mercy from God was that God drove them from the garden of Eden.
Avare thottathil ninnu purathaakkunna anubhavathil jadade deivam cheyna kaaryam namukku ariya.
Why did God drive them from the garden of Eden?
Deivam endu kondana eden thottathil avare purathaakkunnu.
If you look to chapter 3 towards the end, we know that each of them could take the fruit of the tree of life, they would perish forever.
Many of the children know that Methuselah was a person who lived as long as
judgment of God.
Angana devathinte kobathil ninnu angu rakshapettathu Noahum thante aa chiriya kudumbavum.
But even as they continue, we see that when we come to chapter number 11 of Genesis, that they got scattered all over the world.
Angane thodarumbol 11 aa adhyayathil nam vaikkunnathu bhoomiyil okkeyum janam perugunna avastha.
God decided to make a call to one person by the name of Abraham.
Avade devam oru vyaktiye vilikkuvan theermanikkunnu.
Abraham, I want to make you an example before everybody else. Captivity.
and everybody who followed after that.
Who came with a mission to rescue people from this earth.
Manushyane rakshikkuvan vendi swargathilulla bhoomiyilekku irangi vanna ethum shrestanayittulla missionary aanu yeshu ennu parayunnu.
Why did he come?
Endru vendi avan vannu?
To save the people from their sins.
Manushyane paapathil ninnu rakshikkuvan.
That was his objective.
Adu mathramana avan uddesham.
He had a one point plan.
Otta plan mathramana avanullu.
That people would be saved.
Manushyan rakshapadanam.
I think some of you are not believing what I'm saying.
Nan parayunnu oru vachanam ningal vishwasikkunnathu nan chindichu povu.
In English it says, for the Son of Man has come to save that which was lost. It's not in the Malayalam Bible. I'm very surprised. Matthew chapter 18 verse 11, it says, for the Son of Man has come to save that which was lost. Okay, and artha vaakya pachana. Okay, I'm sorry, but this is what is given in the English Bible. There is something really wrong in the translations here. I am reading my English Bible, and I hope everybody who has an English Bible, you can, how many of you can read that in the English Bible? I want to see your hands.
Hello.
18 verse 11, for the Son of Man has come to save that which was lost. Please translate.
Amen. Praise the Lord.
Hallelujah.
Manishaputran, nashtapettadhane rakshippan athre vannathu ennu parayum.
That was his one point plan that he came to this world.
അവിടെ യേശു പറയുന്ന വലിയ ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് 28-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും.
but I'll tell you very quickly here.
രണ്ട് കൊരിന്ത്യ ലേഖനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
Chapter number 4.
നാലാമത്തെ അധ്യായം.
You go home and when you get a chance, I want you to read through it.
വീട്ടിൽ പോയിട്ടാണെങ്കിലും ഈ ഭാഗം സമയം ലഭിക്കുമ്പോൾ വായിച്ചു നോക്കുക.
Verses 3 to verse number 7.
മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ്.
You know, the gospel is veiled to those who are perishing. There are people who are dying. For them, they cannot see the gospel.
ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യം സുവിശേഷം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് മറഞ്ഞിരിക്കുന്നതാണ്.
But to us, it is the power of God.
എന്നാൽ നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്.
This is the power of God.
ഇത് ദൈവത്തിന്റെ ശക്തിയാണ്.
This is the treasure that God has given in our life.
നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നിക്ഷേപമാണ്.
That treasure is the knowledge of the gospel of Jesus Christ.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ അറിവാണ് നമുക്ക് തന്നിരിക്കുന്ന നിക്ഷേപം.
And what we need to do?
നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
We need to share that gospel to other people.
മറ്റുള്ളവരെ സുവിശേഷത്തെ പറയണം.
We need to be witnesses of the good news of Jesus Christ.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വാർത്ത മറ്റുള്ളവരോട് പറയുവാൻ സാക്ഷിപ്പാനിടയാണ്.
1 Corinthians chapter 1 and verse number 18 reads like this.
1 കൊരിന്ത്യർ 1:18 പ്രകാരം വായിക്കുക.
The message of the cross is foolishness to those who are perishing.
നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം പോഷകമായി.
Remember the son-in-law of Lot who were thinking that this old man is joking when he is saying like this.
ലോത്തിന്റെ മരുമക്കളെ ഓർക്കുന്നുണ്ടല്ലോ, അവർക്ക് തോന്നി ദൂതന്മാരെന്ന് പറയുമ്പോൾ ഇത് പോഷകമാണ്, തമാശയാണ്.
For many worldly people, the gospel is a joke and the people of God are, they don't know what they are doing.
ഇന്നും ലോകത്തിലുള്ള സ്വാഭാവിക മനുഷ്യർക്ക് സുവിശേഷം എന്നത് ഒരു തമാശ പോലെയാണ് തോന്നുന്നത്.
But to us who are saved,
എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ,
this is the power of God.
ഇത് ദൈവത്തിന്റെ ശക്തിയാണ്.
This is the power of God.
ഇത് ദൈവത്തിന്റെ ശക്തിയാണ്.
That God has given to each one of you.
നമ്മൾ ഓരോരുത്തരിലേക്കും അവൻ തന്നിരിക്കുന്നു.
Why did God give you that power?
എന്തിനാണ് ദൈവം ആ ശക്തി നമുക്ക്?
Why did God give you the gospel?
ദൈവം എന്തിനാണ് സുവിശേഷം നമുക്ക് തന്നത്?
So that you can come to the church and just worship God and go home happy that you are alive is all right.
കേവലം സഭയിൽ കടന്നു വന്ന് കൈകൊണ്ട് പാടിയിട്ട് വീട്ടിൽ പോയി എല്ലാം തീർന്നു എന്ന് പറയുവാനുള്ള.
Go to your Jerusalem.
എന്നാൽ യെരുശലേമിലേക്ക് പോകണം.
You are not going to live in Jerusalem. You have a Jerusalem with the people that you're meeting every day.
നാം കാണുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യെരുശലേം അവിടെ ആയിട്ടുണ്ട്.
You need to reach them and witness to them about the gospel of Jesus Christ.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ അവരോടൊക്കെ സാക്ഷ്യപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരാണ്.
I want to close with a final thought here.
ഒരു അവസാന ചിന്ത പറഞ്ഞിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു.
You want to back to the last page of the Bible in Revelation chapter 22. Let me tell you what is written. This is the Bible that I have. Surely I am coming quickly.
ഇത് സാക്ഷീകരിക്കുന്ന അതേ ഞാൻ വേഗം വരുന്നു എന്ന് അർത്ഥം.
That is the word that is said.
Amen.
He didn't say coming.
അവൻകെ വരുന്നു എന്ന് മാത്രമല്ല വേഗം വരുന്നു എന്ന് പറഞ്ഞു.
I am coming quickly.
വേഗം വരുന്നു എന്ന് പറഞ്ഞു.
What is the word that is said?
അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? വേഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2000 years have passed since Jesus made this one statement.
അതല്ല അതിന്റെ ഉത്തരവെന്ന് പറയുന്നത്.
I want to leave you with this thought as I'm closing here.
ഈ ചിന്ത പറഞ്ഞിരുന്നു നിർത്തട്ടെ.
Look to 2 Peter
2 പത്രോസ്
3 verse number 9
ഒൻപതാം വാക്യം.
Dear brothers and sisters,
സഹോദരി സഹോദരന്മാരെ,
I want you to underline in your Bible what this means.
ഇത് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം വേദപുസ്തകത്തിൽ കുറിച്ചിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
This is the answer of why he is delaying in his coming.
യേശുവിന്റെ വരവിന്റെ താമസമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറയുന്നുണ്ട്.
As some people think, he is not actually delaying purposely.
ഇവിടെ പറയുന്ന ഇതാണ് ചിലർ ചിന്തിക്കുന്നത് പോലെ അവൻ വരുവാൻ താമസിക്കുന്നില്ല.
He does not want anyone to perish.
അവിടെ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, യേശു വരുവാൻ താമസിക്കുന്നത് തോന്നുന്നതിന്റെ കാരണം ഒരുവനും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
ഇങ്ങനെ സംഭവിക്കുന്നത്. by now.
ഈ ചുമതല ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ സുവിശേഷീകരണം എന്നുള്ളത് ഇന്ന് അപ്പോഴേ കഴിയുമായി.
But God did not give that privilege to angels.
അങ്ങനെ ഒരു പ്രതിവി ദൂതന്മാർക്ക് അവൻ
കൊടുത്തില്ല.
ആ പദവി നമുക്കാണ് തന്നിരിക്കുന്നത്.
Can we take up this responsibility today?
നമുക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിയുമോ?
Can you close your eyes for a minute?
ദൈവസന്നിധി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം.
I want the singers to come to the front.
ആ മുമ്പിലേക്ക് കടന്നു നമുക്ക് പാട്ടുകളെ പാടാം.
We are going to sing a song. Pray very quickly and close here.
ആ ഒരു പാട്ട് പ്രത്യേകം പാടി നമുക്ക് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു.
Our life does not consist of our job.
നമ്മുടെ ജീവിതം കേവലം ജോലി കുടുംബം അങ്ങനെ തീരുവാനുള്ളതല്ല. അതിനേക്കാൾ കൂടുതലായി ഉദ്ദേശിച്ച ദൈവം നമ്മൾ അറിയുന്ന നമ്മുടെ ആൾക്കാരെ കുറിച്ചൊക്കെയുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ
ഏൽപ്പിച്ചിരിക്കുകയാണ്.
അത് മറ്റുള്ളവരിലേക്ക് കാണിക്കുവാൻ നമുക്കിടയായി.
Can we just work?